ഒരു വലിയ പാഠം കൂടിയാണ് ഗൾഫുകാർക്ക് ഈ കാലയളവിലെ ദുരിതപൂർണമായ അനുഭവങ്ങൾ. ഒന്ന്, ഗൾഫ് ശാശ്വതമല്ല, അല്ലെങ്കിൽ ഗൾഫ് എന്നും തന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പർദീസയല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ. 1970കളിൽ സി എച്ച് മുളവായ സാഹിബിനെ പോലുള്ളവർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്നും പറഞ്ഞ വാക്കതായിരുന്നു, മക്കളെ നിങ്ങൾ ഗൾഫ് കണ്ട് പഠിക്കാതിരിക്കേണ്ട. അന്ന് പറഞ്ഞത് ഒരു വേള സിലോണ്, സിംഗപ്പൂര്, അതുപോലെ തന്നെ ബർമ, റങ്കൂണൊക്കെ ഉണ്ടായിരുന്നു 2nd World War മുമ്പ്. അന്നത്തെ ഗൾഫ് അവിടെയായിരുന്നു, പക്ഷേ അതിന്റെ കവാടങ്ങൾ കുട്ടി അടക്കപ്പെട്ട സമയത്ത് എല്ലാവർക്കും തിരിച്ചു വരേണ്ടി വന്നു. വലിയ മാളിക മണിമാളികകളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ വിശപ്പിന്റെ കരച്ചിൽ കേൾക്കേണ്ടി വന്നു. ദൈവാധീനത്താൽ ഇത്തവണ വിശപ്പിന്റെ വിളി കരച്ചിൽ കൂട്ടക്കരച്ചിൽ കേൾക്കേണ്ടി വന്നില്ലെങ്കിലും, പക്ഷെ അനുഭവങ്ങൾ ആ ദിശയിലേക്ക് സൂചന നൽകുന്നതായിരുന്നു. ഒരു ഗ്രാമപ്രദേശത്ത് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്ന ആൾക്കാർ അവർ കൈമാറിയൊരു അനുഭവമുണ്ട്. ആ പ്രദേശത്തുള്ള ഏറ്റവും വലിയ വീട് ഗൾഫുകാരൻ്റെ വീട്. ശാശ്വതമല്ലാത്ത ഒരു അഭയകേന്ദ്രമാണ് ഗൾഫ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും നിർമ്മാണാത്മകമായ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങളിലാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കേണ്ടത് എന്നുള്ള പാഠം ഈ ദുരിതപൂർണമായ കാലയളവിൽ നമുക്കുണ്ടായൊരു പാഠമാണ്. വലിയൊരു ഭവനം, വലിയൊരു കൊട്ടാരം കെട്ടിയത് കൊണ്ടൊന്നും ഒരിക്കലും തന്നെ ജീവിക്കാൻ പറ്റില്ല. വലിയ കൊട്ടാരത്തിൽ നിന്ന് കൂട്ടക്കരച്ചിൽ കേൾക്കേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കിറ്റ് കൊണ്ടുപോയ സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു, ആ നാട്ടിലെ വലിയൊരു മണിമാളിക, ഞങ്ങൾ കിറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ആ വീട്ടിന്റെ അരികിലി ഗേറ്റിന്റെ അടുത്ത് ഒരു വൃതയ സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കിറ്റ് വേണോ എന്ന്. വളരെ ആവശ്യത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ഞങ്ങൾക്ക് തരില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. 1.5 മാസമായി ഗൾഫിൽ നിന്ന് പണം ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്ന്. ഇത്തരം അനുഭവങ്ങൾ അതിശയോക്തിപരമല്ല, നമ്മളെ ജീവിതം പഠിപ്പിച്ചു. ഇത്തരം ഘട്ടത്തിൽ വലിയ പഠനമാണ്, പാഠമാണ് നമുക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ പാരസ്പര്യത്തിന്റെ, സാമൂഹിക കൊണ്ടുകൊടുപ്പിന്റെ നല്ല പാഠങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ഒറ്റക്കാർക്കും ജീവിക്കാൻ പറ്റില്ല, സ്വയമാശ്രിതമാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണകൾ പിച്ച് ചിന്തിയിരിക്കുകയാണ് ഇക്കാലഘട്ടം. പരസ്പരം കൊണ്ടും കൊടുത്തും ആദാന പ്രദാനങ്ങളിൽ കൂടി മാത്രമേ മുന്നോട്ട് പോകാനാവുള്ളൂ എന്നുള്ളൊരു പാഠവും കൂടി ഇത് നൽകി. ഗൾഫുകാരന്റെ പൊങ്ങച്ചത്തിനും അതുപോലെ തന്നെ ആഡംബരത്തിനും ഒരർഹതയുണ്ട്. കാരണം 6, 7 അല്ലെങ്കിൽ 1 വർഷത്തോളം നാട്ടിൽ നിന്നപ്പോൾ ഇവന്റെ സമ്പാദ്യങ്ങളിൽ വലിയൊരു ഇടിവുണ്ടായി. അവൻ സാധാരണക്കാരന്റെ ജീവിതം അവൻ നയിക്കേണ്ടി വന്നു. ഇതുകൊണ്ട് തന്നെ അപ്പോഴും വലിയൊരു പാഠമാണ് ഗൾഫ് നമ്മുടെ മുമ്പിൽ നിരത്തിയത്. ഈ ദുരിതപൂർണമായ കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടം ഒരിക്കലും തന്നെ പ്രവാസത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവില്ല. ഒരു കണ്ണീർ നിറഞ്ഞ ഒരു അധ്യായമായി അത് അവിടെ ബാക്കി നിൽക്കും. ഇത്രമേ പറയാൻ. കോവിഡിന്റെ ദുരന്തം, മഹാമാരിയുടെ കാലഘട്ടം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരാഗോള പ്രതിഭാസം എന്ന നിലക്ക് തന്നെ ഗൾഫിലും അത് ബാധിച്ചു. അത് ബാധിച്ച സമയത്ത് അല്പം കൂടി സെക്യൂർ, സുരക്ഷിതത്വം കേരളത്തിലാണ്, ജന്മനാട്ടിലാണ് എന്നുള്ള വിചാരത്തോടുകൂടിയാണ് പലരും ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് മുമ്പിൽ പല സ്ഥലത്തും വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. ക്വാറന്റൈൻ കഴിയാൻ വേണ്ടി ആരോരും അറിയാതെ പാതിരാവിലെ വീട്ടിന്റെ മുകളിലേക്ക് എണിവെച്ച് കയറിയ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അതുമാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഗൾഫുകാരൻ വരുന്ന സമയത്ത് ഇരുകരവും കൂട്ടി കാട്ടി സ്വീകരിച്ച കുടുംബക്കാര്, ഉറ്റവരും ഉടയവരും, അവൻ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയചകിതരായി നെട്ടോട്ടം ഓടിയൊരവസ്ഥ ഉണ്ടായി. ഏറ്റവും കൂടുതൽ മാനസിക പീഡനം അനുഭവിച്ചിട്ടുണ്ടാകുക ഈ കാലഘട്ടത്തിലായിരിക്കും. ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും ഗൾഫുകാരൻ്റെ മനസ്സിൽ ആദ്യം വർദ്ധിക്കുകയായിരുന്നു. രണ്ടു മൂന്ന് തരത്തിലുള്ള ആദ്യമാണ്. ഒന്ന്, നാട്ടിലുള്ള സാമ്പത്തിക അവസ്ഥ, കയ്യിലൊന്നും കരുതാതെയാണ് വന്നിട്ടുണ്ടാവുക. ഇവിടെയാണെങ്കിൽ പതിവിൽ കവിഞ്ഞ പ്രയാസങ്ങൾ. രണ്ടാമതായി ഗൾഫിൽ ജോലിയെക്കുറിച്ചുള്ള ആശങ്ക, ജോലി നഷ്ടപ്പെടുവോ, പലരും തന്നെ നഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവിടുത്തെ അനിശ്ചിതത്വം, തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള അനിശ്ചിതത്വമൊക്കെ, വളരെ മാനസിക പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഗൾഫുകാർ കടന്നുപോയത്, അതൊരു സംശയമില്ല. അതുമാത്രമല്ല, പഴയത് പറയും പോലെ ഇനി എപ്പോ തിരിച്ചു പോകുന്നത് എന്ന ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു സന്ധി. ആറുമാസവും ഒരു വർഷമൊക്കെ താമസിച്ചാണ് പലരും തിരിച്ചു പോയത്. സൗദി അറേബ്യയിലേക്ക് തിരിച്ചു പോകേണ്ടവർ ഇവിടെ അവിടുത്തെ കർശന നിബന്ധനകൾ മൂലം വളരെയധികം പ്രയാസപ്പെട്ടു. കാഠ്മണ്ഡുവിലും അതുപോലെ തന്നെ മാലദ്വീപിലൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് സ്ഥലം അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. ദുരിതപൂർണമായൊരു പ്രയാണത്തിൻ്റെ കഥകളാണ് നമ്മൾ കേട്ടത്. അതോടൊപ്പം തന്നെ ചിലരെങ്കിലും ഇവിടെ ഒരു പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി, ചെറിയ ചെറിയ കച്ചവടം തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ചിലർ സമ്പാദിച്ച് കിട്ടിയത് മുഴുവനും തന്നെ വിറ്റഴിച്ചും കൊണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടന്നു. പക്ഷെ ഒന്നും വിജയിച്ചില്ല എന്നുള്ളത്. ഭൂരിഭാഗം ആൾക്കാരും പരാജയം ആണ് കണ്ടത്. അങ്ങനെ അവർ തിരിച്ചു പോകും. ഗൾഫിൽ നിന്നുള്ള തിരിച്ചു വരനെ കുറിച്ച് ഗൾഫ് പ്രവാസം തുടങ്ങിയ കാലഘട്ടത്തിലാണ് തുടങ്ങിയതാണ് സംസാരങ്ങൾ. എന്നാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ വലിയ വിധത്തിൽ അത് യാഥാർത്ഥ്യമായി എന്നുള്ളത്, 10 ലക്ഷത്തിലധികം പേര് തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തില്. സ്വദേശത്തെത്തുക എന്ന് പറഞ്ഞത് വലിയൊരു ദുരന്തത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതാണ്. ഗൾഫിലെ അവസ്ഥ, പ്രത്യേകിച്ചിട്ടും കോവിഡിന്റെ കാലഘട്ടത്തിലുള്ള അവസ്ഥ, അതാണ് തിരിച്ചു വരാൻ വേണ്ടി പലരെയും പ്രേരിപ്പിച്ചത്, നിർബന്ധിച്ചത്. ഫത്തേമാരികള് തിരിച്ചു വരാൻ വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായെങ്കിലും യഥാർത്ഥത്തിൽ ഫത്തേമാരികൾ തിരിച്ചു വന്നു എന്നുള്ളത് ഒരു 60-70 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണിത്. ഗൾഫ് ജീവിതത്തിൻ്റെ കുറെ അനുകൂലവും പ്രതികൂലമായ കുറെ വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഗൾഫിൽ താമസിക്കുമ്പോഴാണ് നമ്മുടെ പിറന്ന മണ്ണിൻ്റെ, ജന്മനാട്ടിൻ്റെ എല്ലാ നല്ല മുഖങ്ങളും നല്ല ഗുണങ്ങളും നമ്മൾ അനുഭവിച്ചറിയുന്നതും ഒരു ഗ്രഹാതുരമായി നമ്മൾ ഓർത്തെടുക്കുന്നത്. ദുബായിയുടെ അല്ലെങ്കിൽ റിയാദിൻ്റെ പ്രവിശാലമായ റോഡുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലെ കോടി വരിക നമ്മുടെ നാട്ടിൻപുറത്തെ ഒറ്റയടിപ്പാതകളും വയൽവരമ്പുകളുമാണ്. അതൊരു നൊസ്റ്റാൾജിയുടെ ഒരു ഭാഗമാണ്. വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോഴും നാട്ടിൽ ഒരു വേള നമ്മൾ രുചിച്ച് കഴിച്ച കഞ്ഞിയും പൂക്കിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അതൊരു മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. ഒരുപക്ഷെ ഈ 60 വർഷത്തെ ഗൾഫ് പ്രവാസത്തിനിടയിലെ ഒരു കറുത്ത അധ്യായമാണ് ഈ കോവിഡിന്റെ കാലഘട്ടം. അതായത് അവന്റെ ജീവിതം കഷക്കിയെറിയപ്പെട്ടു എന്നുള്ളത്, അതിനിടയിൽ നിരവധി പേര് മരണം കണ്ടു എന്നുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഉറ്റവരെയും ഉടവരെയും കാണാനാവാതെ, സുഹൃത്തുക്കളെ പോലും കാണാനാവാതെ ഏതൊക്കെയോ വിജനതയിൽ മരിച്ച്, ഏതൊക്കെയോ കബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുറെ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും. മോർച്ചറിയിൽ പോലും പോയി ആരും മയ്യത്ത് ഏറ്റെടുക്കാൻ ഇല്ലാത്തൊരവസ്ഥ, മുന്നോട്ട് വരാത്തൊരവസ്ഥ. ഇതൊക്കെ തന്നെ ഗൾഫ് ജീവിതത്തിന്റെ കുറിച്ചൊരു നോവൽ എഴുതുന്നവർക്കുള്ള വലിയൊരു സ്പോട്ടാണ്. ഏതായാലും ഗൾഫ് അനുഭവങ്ങൾ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ തീർത്തും ഭിന്നമാണ്. ചിലര് സാമൂഹ്യ സേവനത്തിന്റെ പാതയിൽ മാത്രം കടന്നുകൊണ്ട് കുറെ പലതും ചെയ്തു എന്നുള്ളത്, ചിലർ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ചിലര് നിരാശരായി. പണ്ട് ബഗ്ദാദിന്റെ തകർച്ചയ്ക്ക് ശേഷം പറയാറുണ്ട്, ഒരു വലിയ വിഭാഗം ജനങ്ങള് നിരാശത്തിലാണ്ടുകൊണ്ട് അവസാനം ഒരു സാത്വിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു എന്നുള്ളതാണ്. ഈ കോവിഡിന്റെ ദുരന്ത കാലഘട്ടത്തിലും പലരും തന്നെ അത്തരം ഒറ്റപ്പെടലുകളിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഒരു അതിജീവനത്തിന്റെ വഴി അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടില്ല എന്നുള്ളത്. അതിലെല്ലാവരും നിസ്സഹായരായി, ആരും കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല. ഗവൺമെന്റ് നിസ്സഹായരാണ്. ഒരു മാസത്തിൽ 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾ നൽകുന്നത് കൊണ്ടോ ഒന്നും പരിഹരിക്കപ്പെടുന്നതല്ല ഇവന്റെ പ്രശ്നങ്ങൾ. പിന്നീട് വലിയ ബാധ്യതകൾ, വീട് വെക്കുക, മക്കളെ കല്യാണം കഴിപ്പിക്കാനുള്ള ബാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഗൾഫിൽ പോയവർ വെറും കൈയോടെ തിരിച്ചു വന്ന സമയത്ത് അവർക്ക് അവരുടെ മുന്നിൽ ആത്മഹത്യ മാത്രമേ വഴിയുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം ആരും ആത്മഹത്യയില്ല എന്നുള്ളത്. പിന്നെ കുടുംബങ്ങളിൽ നിന്നുള്ള സഹായം, ഹസ്തങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഗൾഫ് കുടുംബത്തിലുള്ള ഒരു പ്രശ്നമാണ്. അവൻ അവന്റെ വഴിയിൽ സഞ്ചരിക്കണം, സ്വയം ആശ്രിതമാണ് അവന്റെ ജീവിതം. അങ്ങനെ മൊത്തത്തിൽ ഒരു ദുരന്തപൂർണമായ ഒരു അധ്യായമാണ് കോവിഡ് മഹാമാരി പ്രവാസികളുടെ മുമ്പിൽ തുറന്നു വെച്ചത്.